മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം, ശ്രീമതി കെ പി സുധീര, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, സന്തോഷം.
സാധാരണ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, സാംസ്കാരിക നായകരൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ വരുമ്പോൾ ഒരുപാട് പൊതുപരിപാടികൾ ഉണ്ടാകാറുണ്ട്, പ്രഭാഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഒരു യാത്രയാണെന്ന് തോന്നുന്നു.
ഇത്തവണ ഞാനൊരു ഫാമിലി വിസിറ്റ് എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. കാരണം സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഇതുവരെ പോയതൊക്കെ എഴുത്തുകാരികളുടെ ഒരു സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ പോയറ്റ്സ് കോൺഫറൻസ് തന്നെ അവരെ കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മളതായിട്ടുള്ള യാത്രകൾ നടത്താൻ പറ്റില്ല, അവര് കൊണ്ടുപോകുന്ന സ്ഥലത്തെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തവണ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്, എനിക്ക് സ്ഥലങ്ങൾ കാണാനും ആ നാടിന്റെ ഈ ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിലെ ഇവിടുത്തെ സംസ്കാരങ്ങളും, ഇവിടുത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുടെ സമന്വയ ഭൂമിയാണ് ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്, അറിയാനും അതേക്കുറിച്ച് എഴുതാനും.
അതായത് ഓസ്ട്രേലിയയെ കുറിച്ചുള്ള കഥകൾ ആണോ പ്രതീക്ഷിക്കാവുന്ന നമുക്ക്?
ഞാൻ ഓസ്ട്രേലിയനെ കുറിച്ചൊരു യാത്രാ വിവരമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ, മറ്റ് നമ്മളെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പരിചയപ്പെടുത്താറുണ്ട്.
എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയെ കുറിച്ച് അധികം യാത്രാവിവരണങ്ങൾ മലയാളത്തിൽ വന്നിട്ടില്ല,
മലയാളത്തിൽ വന്നിട്ടുമില്ല. പിന്നെ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങള് ഓസ്ട്രേലിയയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി.
തീർച്ചയായും അതൊരു വലിയൊരു വാർത്ത കൂടിയാണ്. കാരണം ഓസ്ട്രേലിയയെ കുറിച്ച് ആദ്യമായിട്ട് ഒരു യാത്രാ വിവരണം മലയാളത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാത്തിരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഇവിടുന്ന് പ്രധാനമായിട്ടും മലയാളികൾക്ക് കെ പി സുധീര എന്ന, ഇപ്പോൾ 5 ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു, 6-ാമത്തെ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയയിൽ എത്തി നിൽക്കുന്നത്, ഓസ്ട്രേലിയയിൽ നിന്ന് മലയാളികൾക്ക് കൊടുക്കാവുന്നതായി എന്താണ് തോന്നിയത്?
എനിക്ക് ഈ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ സ്വാതന്ത്ര്യ സൗര സ്പർശങ്ങളാണ് എന്നെ ആകർഷിച്ചത്. ഇവിടെ സ്ത്രൈണ സ്വാതന്ത്ര്യത്തിന്റെ നിറവിൽ പുളകം കൊണ്ടുള്ള ഒരു ഭൂമിയാണ് തോന്നിയത്. കാരണം ഇവിടെ പുരുഷാധിപത്യത്തിനേക്കാൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇവിടുത്തെ സർക്കാര് എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ സുസ്ഥിതിയിൽ ഇത്രയധികം തൽപരരായിട്ടുള്ള മറ്റു സർക്കാരുകളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം പലതരം സംസ്കാരങ്ങള് സങ്കര ഭൂമിയായിട്ട് പോലും ഇവിടെ എല്ലാ സംസ്കാരത്തിനും, പിന്നെ എല്ലാ മതത്തിനും, എല്ലാ ജാതിക്കും, എല്ലാ രാജ്യക്കും, ഭാഷയ്ക്കും എല്ലാ പ്രാമുഖ്യം കൊടുക്കുകയും അതേപോലെ എല്ലാ സംസ്കാരങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഈ നാടിന്റെ അവിടെ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുണ്ടല്ലോ, അതെനിക്ക് എന്റെ നാട്ടിൽ പോയി പറയണം എന്തായാലും.
തീർച്ചയായും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ഇത്രയും പ്രമുഖയായ ഒരു എഴുത്തുകാരിയിൽ നിന്ന് കേൾക്കുമ്പോൾ. എന്തായാലും
ഞാൻ ഇത് ഇവിടെ വന്നപ്പോ ഇവിടത്തെ ജനങ്ങളെ കണ്ടു, പിന്നെ ഇവിടെ പ്രണയത്തിന്റെ സ്വാതന്ത്ര്യം, സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള പിന്നെ അവർക്ക് ഉണ്ടാവും അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അപ്പൊ അതൊന്നും നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ല. അത് ലിവിങ് ടുഗദർ അതേപോലെ സ്വവർഗരതി, അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അപ്പൊ ഇതൊക്കെ തന്നെ രാജ്യത്ത് നമ്മുടെ ജീവിതത്തിലുള്ള സംഗതികൾ അതിന് അംഗീകാരം കൊടുക്കുകയും അതേപോലെ അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്.
തീർച്ചയായും. എന്തായാലും ഞാൻ യാത്രകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, മലയാളത്തിൽ ഒരു മലയാള കഥാരംഗം എടുക്കുകയാണെങ്കിൽ പ്രവാസികളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവാസത്തെ കുറിച്ചോ വിദേശ രാജ്യങ്ങളെ കുറിച്ചോ ഒക്കെ എഴുതുന്നത് കൂടുതലായും പുരുഷന്മാരാണ്. സ്ത്രീകൾ അങ്ങനെ എഴുതുന്നത് വളരെ കുറവാണ്, ഇല്ല എന്നല്ല. ഇപ്പോൾ പ്രവാസത്തെ കുറിച്ചൊക്കെ മാധവിക്കുട്ടിയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും വിദേശ രാജ്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലും എഴുതിയിരിക്കുന്നത് പുരുഷന്മാർ മാത്രമാണ്. ആ ഒരു വേർതിരിവ് എന്തുകൊണ്ടാണ് മലയാള സാഹിത്യത്തിൽ അങ്ങനെ വരുന്നത്?
സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത തന്നെയാണ് അതിന്റെ കാരണം. കാരണം എനിക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ സ്വയം പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പുറത്തു പോകാനുള്ള സൗകര്യം കിട്ടിയത് എഴുത്തിന്റെ മേഖലയിൽ കൂടിയാണ്. അപ്പൊ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നത്, എനിക്ക് തന്നത് ശരിക്കും സാഹിത്യമാണ്. മറ്റു പല പരിപാടികൾക്കും അതുപോലെ പിന്നെ അവിടെ പേപ്പർ അവതരിപ്പിക്കാനും നമ്മളെ കഥകളും കവിതയൊക്കെ അവതരിപ്പിക്കാനും അങ്ങനെ സാഹിത്യ സമ്മേളനങ്ങൾക്കും പിന്നെ അവാർഡ് വാങ്ങാനും വേണ്ടിയൊക്കെയാണ് ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചത്. അപ്പൊ ഈ പോകാനുള്ള സ്വാതന്ത്ര്യം, ഇപ്പൊ വീട്ടിൽ നിന്ന് എഴുത്തുകാരിയാണെങ്കിൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകേണ്ട സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പുറത്തു വരുന്നത്. അപ്പൊ ഈ പുറത്തു വരാൻ, വീടിന് പുറത്തു പോവാനും നാടിന് പുറത്തു പോവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഇന്ത്യയില് അല്ല, പ്രത്യേകിച്ച് കേരളത്തില് സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. പഠിക്കാൻ പോകുന്നുണ്ട്, അതൊക്കെ ശരി. പക്ഷെ സാധാരണ ഒരു 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 സാധാരണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് പുറത്തൊറ്റയ്ക്ക് പോവാനും ഇതുപോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സഞ്ചാര സാഹിത്യങ്ങളൊന്നും ഇല്ലാത്തത്. അത് അതുപോലെ അവർക്ക് കാണാനുള്ള അവസരവും ലഭിക്കാത്തത് എനിക്ക് തോന്നുന്നു.
ഈ ഒരു സ്ത്രീ എഴുത്തുകാർക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ ഏറ്റവും അധികം അവസരങ്ങൾ ലഭിക്കേണ്ടത് എഴുത്തുകാർക്കാണ്, എഴുത്തുകാർക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് പിന്നെ അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ളത്?
അവർക്ക് പ്രത്യേകിച്ച് പിന്നെ പരിപാടികൾ ഇപ്പൊ സംഘടിപ്പിക്കുമ്പോൾ, ഇപ്പൊ ഓസ്ട്രേലിയയിലെ ഒരു പരിപാടി നടക്കുമ്പോൾ അവരൊരു എഴുത്തുകാരനെയാണ് അവര് പ്രിഫർ ചെയ്യുന്നത്. അവര് കാരണം എന്താ വെച്ചാൽ, സ്ത്രീകളാണെങ്കിൽ അവരെ കൂടെ ഒരാള് വേണം, എല്ലാത്തിനും കൂടെ ഒരാള് വേണം, അങ്ങനെയാണല്ലോ. സ്ത്രീകളെ എപ്പോഴും കൂട്ടില്ലാണ്ട് സഞ്ചരിക്കാൻ ധൈര്യമില്ലാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ ഞാൻ ഓൾ ഇന്ത്യ പോയറ്റ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പൊ അതിന്റെ അവരെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവുന്നത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോവുകയും എല്ലാ സ്റ്റേജിലും എനിക്ക് അവരവസരം തരും. കാരണം സൗത്ത് ഇന്ത്യ എന്നുള്ളതായത് കൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ നമ്മളൊക്കെ ശരിക്കും ഇങ്ങേപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ വേദിയിലിരിക്കാനുള്ള അവസരം. അപ്പോ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോകാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് തന്നെയാണ്, ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല.
തീർച്ചയായും. ഇപ്പോൾ എഴുത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീപക്ഷ പ്രണയത്തിന്റെ ഒരു സ്ത്രീപക്ഷ ആവിഷ്കാരമാണ് സുധീരയുടെ കഥകൾ കൂടുതലായിട്ട് വരുന്നത്. ഒരുപക്ഷെ സ്ത്രീപക്ഷ വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, പെണ്ണെഴുത്ത് എന്നത് പലപ്പോഴും പുരുഷന്മാർ എഴുതിയാലും മതിയോ, സ്ത്രീകൾ എഴുതണമോ എന്നൊരു ചർച്ച ഒരുപാട് നടക്കാറുണ്ട്. അപ്പോൾ പറയുകയുണ്ടായി, സ്ത്രീകൾ സ്വയം സ്വാതന്ത്ര്യം നേടിയെടുത്ത് എഴുത്തുകാർ തന്നെ പുറത്തേക്ക് വരികയും കാണുകയും ചെയ്യണം എന്നുള്ളത്. ഇത്തരം വിഷയങ്ങൾ, സ്ത്രീകൾക്ക് മറ്റ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഒരു സ്ത്രീ എഴുതുന്നതും ഒരു പുരുഷൻ അത് കണ്ടെഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
അത് പിന്നെ ഫെമിനിസം ഒക്കെ നട്ടലാക്കിയിട്ട് കഥ എഴുതുന്ന ആളല്ലേ. പക്ഷെ സ്ത്രീയുടെ മാനസികമായ വിക്ഷോഭങ്ങളും ആന്തരിക സംഘർഷങ്ങളും ഒക്കെ തന്നെ പുരുഷനും എഴുതാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എം ടി എ പോലുള്ളവര് അതുപോലെ ഉറൂമൊക്കെ സ്ത്രീയുടെ എഴുത്തിനെ ഒരു അവർ സ്ത്രീയുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരന്മാരാണ്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രം പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും പിന്നെ പേലൻ സീസു എന്ന് പറഞ്ഞുള്ള ഫ്രഞ്ച് എഴുത്തുകാരി പറയുന്നത് സ്ത്രീകളെ പട്ടികളായിട്ടാണ് കാണുന്നതെന്നാണ്. അപ്പൊ പുരുഷൻ അപ്പൊ സ്ത്രീക്ക് പലപ്പോഴും പങ്കാളിയും അതുപോലെ മറ്റും പലപ്പോഴും സർവനാശം വരുത്തുന്നവനുമാണ് പുരുഷൻ എന്ന് വിചാരിക്കുന്ന എഴുത്തുകാരികൾ, ഫെമിനിസ്റ്റ് എഴുത്തുകാരികളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പുരുഷന്മാർ സ്ത്രീകൾക്ക് സ്നേഹിക്കാൻ കൊള്ളുന്നവരല്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഈ പുരുഷന് എഴുത്തുകാരന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് ആവിഷ്കരിക്കാനും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല, പുരുഷന് എഴുതാൻ പറ്റില്ല എന്ന്. പക്ഷെ സ്ത്രീക്ക് മാത്രം പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങള് സ്ത്രീകൾക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ.
പക്ഷേ ഈ ഒരു സ്ത്രീയുടെ വിഷയങ്ങൾ വരുമ്പോഴും പലപ്പോഴും നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ മലയാളത്തിലെ തന്നെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തന്നെ നോക്കുകയാണെങ്കിൽ പോലും വിഷയങ്ങൾ വരുമ്പോൾ മാത്രമായി ഒരു പ്രതികരണം എഴുത്ത് എല്ലാം ചുരുങ്ങാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ നിർഭയ കേസ്, പിന്നീട് ജിഷ കേസ്, ഇപ്പോൾ ബംഗളൂരുവിലൊരു പെൺകുട്ടിക്ക് നേരെയുള്ള ഉണ്ടായ ആക്രമം, അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയും ഗ്വാഗ്വാ വിളികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാർ പോലും തുറന്ന് രംഗത്തേക്ക് വരാനും സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതാനും മടിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഗുണം ചെയ്യും?
അത് എന്താ വെച്ചാല് നമ്മള് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഹൃദ്രക്തം കൊണ്ട് എഴുതപ്പെടാത്ത തത്വശാസ്ത്രം അതില് യാതൊരു കാര്യമില്ല എന്നാണ്. കാരണം നമ്മള് ആത്മാവിന്റെ നമ്മളൊന്ന് കെട്ടിക്കിടക്കുന്ന ജലാശയമാവരുത് ശരിക്കും. ഇപ്പൊ ജീവിതത്തിന്റെ നിരവധിയായ സജീവ പ്രദേശങ്ങളിലേക്ക് ഒഴുകി നീങ്ങാണ് ശരിക്കും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, സ്ത്രീയായിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാനും നമുക്ക് അതിനു വേണ്ടി പ്രതികരിക്കാനും സാധിക്കണം. പക്ഷെ ഒരു ഒരു അവസരം ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ പുറത്തേക്ക് വരുന്നത്. സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് നേരെ അക്രമം ഉണ്ടാവുമ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് ഒരു എഴുത്തുകാരിക്ക് ഉണ്ടാവണം എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലാതെ ഇപ്പം മനുഷ്യത്വത്തിന് ഇപ്പൊ ഓരോ മനുഷ്യന് തന്നെ മനുഷ്യ ജീവിതത്തിന് അല്ലെ സ്ത്രീയുടെ ജീവിതത്തിനൊന്നും ഒരു വില കൽപ്പിക്കാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്ത്രീകളെ വെറും ശരീരമായിട്ട് കാണുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അത് നമുക്ക് ചിന്തിക്കാനുള്ള തലച്ചോറുണ്ടെന്നോ ഉയരത്തിലേക്ക് ഓടിക്കയറാനുള്ള കാലുകളുണ്ടെന്നോ സ്ത്രീകൾ ആദ്യം മനസ്സിലാക്കണം. സ്ത്രീകളാ സ്വയം ശരീരമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ കോടി ജനങ്ങൾക്ക് വേണ്ടി തലയർത്തി സംസാരിക്കാനുള്ള ഒരു കഴിവ് എഴുത്തുകാരിക്ക് ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുന്നു, വിവാഹ മോചനങ്ങൾ, മദ്യപാനം, ഇതൊക്കെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദുരന്തങ്ങളാണ്. അപ്പൊ പെൺകുട്ടികളുടെ സ്വന്തം ശരീരം എന്താണെന്ന്, അല്ലെങ്കിൽ താൻ ആര്, തന്റെ ഐഡന്റിറ്റിയുടെ അന്വേഷണം നടത്താനുള്ള ഒരു ശ്രമം ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത്തരമൊരു നിലപാടെടുക്കുമ്പോഴും ഇപ്പോൾ അടുത്ത കാലത്ത് കെ പി സുധീരയുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രസ്താവന, ഒരു ചർച്ചയായ ഒരു പ്രസ്താവനയായിരുന്നു കസബ എന്ന സിനിമയെക്കുറിച്ച്. വ്യാപകമായി വിമർശനം ഉയർന്നൊരു സിനിമയായിരുന്നു. അതിൽ നായക കഥാപാത്രമായ മമ്മൂട്ടി, നായകനായ മമ്മൂട്ടി സ്ത്രീകളോട് പറയുന്ന ചേഷ്ടകൾ, വാക്കുകൾ എല്ലാം തന്നെ വിമർശന വിധേയമായിരുന്നു. അപ്പോഴും ആ ഒരു സിനിമയെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു പക്ഷേ ഏക സാഹിത്യ പ്രവർത്തക കെ പി സുധീരയായിരിക്കും. അത് എരിവുറ്റ പെൺകഥാപാത്രങ്ങൾ എന്നാണ് കസബയെക്കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട് അതിനെ അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാകും?
അതെന്താ വെച്ചാല് അതില് ആ സിനിമയിലുള്ള കുറെ നല്ല മൂല്യങ്ങളുണ്ട്. അതിൽ ഞാനൊരു അഭിപ്രായം ഫേസ്ബുക്കിൽ എഴുതിയതായിരുന്നു. അപ്പൊ ആ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയപ്പം അതിലെ ചീത്ത വശങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നല്ല വശം. അപ്പൊ നിതിൻ എന്ന് പറയുന്ന, അപ്പം നിതിൻ രഞ്ജിപ്പണിക്കർ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരു സിനിമയും കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, ഈ ചെറുപ്പക്കാരന് എന്താണ് പറയാനുള്ളതെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഷോന പോയത്. അപ്പൊ അതിൽ പോയപ്പോ ഈ കുട്ടിക്ക് സ്ത്രീകളെ പ്രശ്നങ്ങളിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതിൽ സ്ത്രീകളെ പക്ഷെ മോശമായിട്ട് കാണുന്ന, ഒരു ശരീരമായിട്ട് കാണുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി. പക്ഷെ ആ മമ്മൂട്ടി അങ്ങനെ ഒരു കഥാപാത്രത്തിനെ നന്നായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതില് എന്താ വെച്ചാൽ ഇതിലൊരു ചുവന്ന തെരുവ് കാണിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകൾ അവിടെ ജീവിക്കുന്ന, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീക്ക് പോലും പ്രണയിക്കാനും ഉള്ള ദാഹമുണ്ട്, ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനുള്ള മോഹമുണ്ട്. അപ്പൊ അതില് അതിന് പോലെ അവർക്ക് അവകാശം നിഷേധിക്കപ്പെട്ട് തിരിച്ചു കൊണ്ടുവരാൻ, അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചല്ലോ എന്നുള്ളതാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എഴുതിയതാണ്. അതിൽ പിന്നെ എല്ലാവരും പത്രങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് സുധീർ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അതിന് എന്നെ വിമർശിക്കാൻ വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു അതിന്റെ നല്ല വശങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന് അത് ഇന്നും ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. ഇതില് വിഷയങ്ങൾ, ഈ ചെറുപ്പക്കാരൻ ഇതിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ ശരിക്ക് സാമൂഹിക പ്രസക്തി ഉള്ളത് തന്നെയായിരുന്നു.
അല്ല, പക്ഷെ ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരിയാണ്, എഴുത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന രീതിയിൽ എഴുതുമ്പോൾ പോസിറ്റീവ്സ് മാത്രം ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ നെഗറ്റീവ്സ് ഉണ്ട്, ഞാനത് എഴുതാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ
അങ്ങനെ പറയാം. അങ്ങനെയല്ല, അതിൽ ഞാൻ അവസാനം എഴുതിയത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം ഞാൻ പറഞ്ഞു, നിതിൻ താങ്കളുടെ അടുത്ത സിനിമയിൽ അശ്ലീല പ്രയോഗങ്ങൾ ഒഴിവാക്കണം എന്ന് ഞാൻ എഴുതി. കാരണം അതിൽ അശ്ലീല പ്രയോഗങ്ങൾ അരോചകമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ ശരിക്കും ഇത് എഴുതാൻ പുറപ്പെട്ടത്. ഇത് എഴുതിയത് അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിന്റെ നെഗറ്റിവിറ്റി മാത്രല്ല, ആദ്യം പോസിറ്റിവിറ്റി, ഇതിൽ എന്തെല്ലാം പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത് എഴുതിയിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ സംഗതി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഞാനൊരു മുതിർന്ന സ്ത്രീ ആയതുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്ന ഉപദേശം പോലെ അടുത്ത സിനിമയിൽ ഇതുപോലെ അശ്ലീലം ഒഴിവാക്കണം എന്നാണ് ഞാൻ എഴുതിയത്.
അപ്പൊ
അതാണ്
അടുത്ത കാലത്ത് വലിയ ചർച്ചയായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ, സാന്ദർഭികവശാൽ ചോദിച്ചതാണ്. എന്തായാലും ഇപ്പോൾ സാഹിത്യത്തിനപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും പ്രതികരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് താങ്കൾ. എത്രത്തോളം ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ, പൊതു വിഷയങ്ങളിൽ സാഹിത്യകാരന്മാർ എത്രത്തോളം അഭിപ്രായം പറയണമെന്ന് കൊണ്ടുപിടിച്ച് ചർച്ച നടക്കുന്ന ഒരു സമയമാണ്, എന്താണ് അതേക്കുറിച്ച് തോന്നുന്നത്? എത്രത്തോളം അറിവില്ലാത്ത വിഷയങ്ങളിൽ, എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല സാഹിത്യകാരന്മാർ, പക്ഷെ സാഹിത്യകാരന്മാർ പറഞ്ഞാൽ എല്ലാവരും അത് കേൾക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയും?
അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് കൈപ്പേറിയ സമൂഹ സത്യത്തിന് ശരിക്കും അറിവില്ലിന്റെ ശോഭയാക്കുന്നവരാണ് എഴുത്തുകാർ. കാരണം നമുക്കെല്ലാം, നമ്മൾ സമഗ്രമായ ജീവിതമാണ് ശരിക്കും കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരൊക്കെ. അപ്പൊ രാഷ്ട്രീയം നമുക്ക്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങള്, ഇതിൽ നിന്നുണ്ടാകുന്ന, ഇതിന് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതുപോലെ അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോവുകയാണ്. പ്രതികരിക്കേണ്ടത് ശരിക്കും ആവശ്യമാണ്, പക്ഷെ എല്ലാ കാര്യത്തിലും എഴുത്തുകാർ പ്രതികരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സമൂഹം എഴുത്തുകാരോട് എന്നും സ്നേഹം കാണിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എഴുത്തുകാരിപ്പോ സീനിയർ എഴുത്തുകാരാണെങ്കിൽ അവരടുത്ത് അഭിപ്രായം ചോദിക്കാൻ തരും. ഇപ്പൊ ഡോക്ടർ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന്റെ ഒരു അഭാവം ശരിക്കും അറിയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ ആളായിരുന്നു അഴീക്കോട് മാഷ്. ഇപ്പൊ നമുക്ക് നോട്ട് പ്രശ്നം ഉണ്ടായി, ആളുകൾ ആദ്യം നമ്മുടെ ചാനലുകാർ സമീപിക്കുക അരിക്കോട് മഷിനെ ആയിരുന്നു.
അപ്പൊ
അതേപോലെ ഓരോ എഴുത്തുകാരോട് അഭിപ്രായം എന്താണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് നമ്മളെ നാട്ടില് രാഷ്ട്രീയവൽക്കരിച്ചിട്ടാണ് കാണുന്നത്. ഞാനിപ്പോ പറയാണ് നോട്ട് നിരോധനം നല്ല കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയവൽക്കരിച്ച്, അപ്പൊ ബി ജെ പിയോടാണ് എനിക്ക് ആമുഖ്യം എന്നാണ് വരുന്നത്. അങ്ങനെയല്ലാതെ വസ്തുതകളെ കാണാൻ നമ്മുടെ നാട് എന്നാ പഠിക്കുക ഞാൻ
ആലോചിച്ചിരിക്കുന്നു. സാഹിത്യകാരന്മാരിൽ എഴുത്തുകാരിൽ നിന്ന് എഴുത്തുകാരുടെ പ്രതികരണത്തെ കുറിച്ച് ഒരു സംശയത്തിന് ഇടവരുത്തുന്നത് ഒരുപക്ഷെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ആയതുകൊണ്ടല്ലേ? ഞാൻ ഒരു ഉദാഹരണം വെച്ച് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എം ഡി വാസുദേവൻ നായർ നോട്ട് നിരോധനത്തെ കുറിച്ച് കേരളത്തിൽ നടത്തിയ ഒരു പ്രസ്താവന. അതിൽ എല്ലാവരും ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് എം ഡി പ്രതികരിച്ചില്ല. ആ സമയത്ത് ഏറ്റവും ആദ്യം ടി പി വധക്കേസ് ഉണ്ടായപ്പോൾ ആദ്യം പ്രതികരിച്ചുകൊണ്ട് ഇടതുപക്ഷ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻസ് യൂണിയനിൽ നിന്ന് രാജിവെച്ചൊരു വ്യക്തിയാണ് കെ പി സുധീര. ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ ഇപ്പോൾ എം ഡി പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എം ഡി അന്ന് മനഃപൂർവ്വം നിശബ്ദനായിരുന്നു എന്ന ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ആ ഒരു സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ അതല്ലേ ഇത്തരം സംശയങ്ങൾക്ക് ഇടവരുത്തുന്നത്?
അതാണ്, അത് താങ്കളെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അത് എഴുത്തുകാരുടെ നാവിന് ആരാണ് കടിഞ്ഞാണിടുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. ഇപ്പൊ ഞാനൊക്കെ എനിക്കിപ്പം ഈ ഇടതുപക്ഷത്തോട് വിരോധം ഉണ്ടായിട്ടായിരുന്നില്ല. ഞാൻ അന്ന് ടി പിന്റെ കാര്യത്തിൽ ഇടപെട്ട മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ അന്ന് ടി പിന്റെ കാര്യത്തിൽ ഇടപെട്ടത്. അന്ന് പലർക്കും ഭയമായിരുന്നു. കാരണം എന്തുകൊണ്ട് എഴുത്തുകാര് ഇടപെടേണ്ട സമയത്ത്, ഇപ്പൊ പെരുമാൾ മുരുകന്റെ പ്രശ്നം ഉണ്ടേ, ആ സമയത്തും ഞങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാൽ എഴുത്തുകാരനല്ല മനുഷ്യജീവിതത്തിന് ഇതുപോലെ അരുങ്കൊല ചെയ്യുന്നതിനോടൊന്നും നമ്മൾ യോജിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ പലരുടെയും കണ്ണിലെ കരടായി മാറും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ഥാനമാനങ്ങളോ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇപ്പൊ എം ടിന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എം ടി എന്തുകൊണ്ട് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് അതൊക്കെ ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കുന്നതാണ്. എഴുത്തുകാരൻ വ്യക്തിയാണല്ലോ. അപ്പൊ എഴുത്തുകാരൻ എന്തിനൊക്കെ പ്രതികരിക്കണം എന്നുള്ളത് അവൻ തീരുമാനിക്കും. എന്തുകൊണ്ട് അതിന് പ്രതികരിച്ചില്ല, എന്തിനുകൊണ്ട്? അപ്പൊ എന്നോട് ഒരാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ടി പിന്റെ ഇതിന് പ്രതികരിച്ചു, മറ്റേ ഒരാളെ വധത്തിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അതിനൊന്നും എനിക്ക് ഉത്തരമില്ല. കാരണം നമുക്ക് പറയാൻ, അപ്പൊ സംസ്കാരത്തിന് മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ചിതറലുകൾ ചെറുക്കുന്ന ഒരു മനസ്സ് എഴുത്തുകാരന് വേണം എന്നുള്ളതാണ്. മനുഷ്യ നന്മയെ വെട്ടിമുറിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതാണ് അതിനെതിരായിട്ട് നമ്മൾ പ്രതികരിക്കും. കാരണം എഴുത്തുകാരന് ആകെ നമുക്കെല്ലാം എല്ലാത്തിനും പ്രതികരിക്കാനും നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ആയുധം വാക്കാണ്. ആ വാക്ക് മരണം വരെ നല്ല കാര്യത്തിന് ഉപയോഗിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായും, എന്തായാലും ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങളും എല്ലാം സംസാരിച്ചു. എന്തായാലും അവസാനമായി എഴുത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഓസ്ട്രേലിയയെക്കുറിച്ചൊരു യാത്രാവിവരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഒരു കഥയ്ക്കുള്ള ഒരു തന്തു ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ?
ഒരു കഥയ്ക്കല്ല, ഒരു നോവലിനുള്ള, ഒരു വലിയ നോവലിനുള്ള തന്തു തന്നിട്ടുണ്ട് ഈ രാജ്യം. കാരണം ഇവിടെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പ്രണയവും ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത്, നഷ്ടവും ശൂന്യതയും പിരിമുറുക്കവും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് കുപ്പിച്ചില്ലിനെ മാണിക്യമാക്കുന്നതാണ് പ്രണയം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഓസ്ട്രേലിയയിലെ സ്വതന്ത്ര പ്രണയം, അതുപോലെ ഇവിടുത്തെ പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം, പങ്കുവെക്കല്, ഇതൊക്കെ വളരെ മഹത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഓസ്ട്രേലിയയുടെ ആത്മാവിന്റെ കേന്ദ്രത്തിൽ ഏതോ ചിലത് ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയും തരംഗിതമാവുകയും ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പൊ നമ്മുടെ ചുറ്റും സ്പന്ദിക്കുന്ന ജീവിതം, അപ്പൊ അവിടെ ശ്വാസം കിട്ടാതെ പിടയുന്ന വേരുകളുടെ വേദന അറിയാനുള്ള ഒരു ആകാംക്ഷ ഇവിടെ വന്നപ്പോ എനിക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതത്തിനെ കുറിച്ച് നോവല് ചെയ്യാനും കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അത്രയധികം കഥാതന്തുക്കൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഈ രാജ്യത്തിന്റെ ഒരു വിശാലതയാണ് ഞാൻ എന്റെ കഥയിലൊക്കെ കൊണ്ടുവരാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോവലിലോ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സംസ്കാരം ഉണ്ടല്ലോ, അത് കുറച്ച് ദിവസം കൊണ്ടല്ല. അപ്പൊ ഞാൻ നാട്ടിലേക്ക് ഫോൺ ചെയ്യണം, എല്ലാരും ചോദിക്കും എന്താ അത്ര സന്തോഷം എന്ന്. പക്ഷെ എനിക്ക് ഇവിടുത്തെ സ്വാതന്ത്ര്യം കണ്ടിട്ടുള്ള സന്തോഷമാണ്. അപ്പൊ സത്യത്തെയും വാക്കുകളാൽ അളക്കാൻ നമുക്ക് സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല.
തീർച്ചയായും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാനായി ഒരു യാത്രാ വിവരണവും അതോടൊപ്പം തന്നെ ഒരു നോവലും ഓസ്ട്രേലിയയെ കുറിച്ച് ആദ്യമായി ഒരു പക്ഷേ മലയാളത്തിൽ വരുന്നുണ്ട്. അത് കാത്തിരിക്കാൻ നമുക്ക് എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി കെ പി സുധീര, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് എസ് ബി എസ് മലയാളത്തിലൂടെ സംസാരിച്ചതിന്.
വളരെ സന്തോഷം. ഓസ്ട്രേലിയയിലുള്ള മലയാളികളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ അവിടെ പങ്കുവയ്ക്കുന്നു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.